Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Kameshwari Shivasamaram Sri വിജ്ഞാപയതി യജുർവേദം സാമവേദം അഥർവണം ചതുർത്ഥം ഇതിഹാസപുരാണം പഞ്ചമം വേദാനാം വേദം പിതൃം രാശിം ദൈവം നിധിം വാഗോവാക്യം ഏകായനം ദൈവവിദ്യാം ബ്രഹ്മവിദ്യാം ഭൂതവിദ്യാം ക്ഷത്രവിദ്യാം നക്ഷത്രവിദ്യാം സർപ്പദേവജനവിദ്യാം ദിവം ച പൃഥിവീ ച വായും ച ആകാശം ച ആപശ്ച തേജസ്ച ദേവാംശ്ച മനുഷ്യാംശ്ച പശുംശ്ച വയാംസി ച തൃണവനസ്പതിംശ്ച പീഡപതംഗപിപീലികം ധർമ്മം ച അധർമ്മം ച സത്യം ച അനർത്ഥം ച സാധു ച അസാധു ച ഹൃദയജ്ഞം ച അഹൃദയജ്ഞം ച യദ്വൈ വാഗ്നം ഭവിഷ്യൻ ന ധർമ്മോ ന അധർമ്മോ വിജ്ഞാപയിഷ്യൻ. ന സത്യം ന അനർഥം ന സാധു ന അസാധു ന ഹൃദയജ്ഞോ ന അഹൃദയജ്ഞോ വാഗേവ യത് സർവം വിജ്ഞാപയതി വാചം ഉപാസ്യേതി സയോ വാചം ബ്രഹ്മേത്യുപാസ്തേ യവന് വാചോ ഗതം തത്ര അസ്യ യഥാ കാമചാരോ ഭവതി യോ വാചം ബ്രഹ്മേത്യുപാസ്തേ അസ്തി ഭഗവോ വാചോ ഭൂയൈതി വാചോ വാവ ഭൂയോ അസ്തീതി തന്നേ ഭഗവാൻ ബ്രവീതു ഇതി. സയസ്തു നാമ ബ്രഹ്മേത്യുപാസ്തി തസ്യ ഫലം ഭവതി തശ്ശമോ. നാമത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കാൻ പറഞ്ഞു, അതിന്റെ ഫലം എന്താണെന്ന് പറയുന്നു. യാവൻ നാമനോ ഗതം നാമനോ ഗോചരം തത്ര തസ്മിൻ നാമവിഷയസ് യഥാ കാമചാര കാമചരണൻ രാജൈവ സ്വവിഷയെ ഭവതി. നാമത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുന്നതിന്റെ ഫലം പറയുന്നു. നാമ ഗോചരം ഗതം എന്ന് പറഞ്ഞ ഇവിടെ അർത്ഥം പറയുന്ന ഗോചരം, ഗോചരം എന്ന് പറഞ്ഞ വിഷയം, നാമത്തിന്റെ വിഷയങ്ങളിലെല്ലാം അസി യഥാ കാമചാര കാമചരണം, അവൻ യഥാ കാമചാരിയാകുന്നു. നാമത്തിന്റെ വിഷയം അവന് സ്വാധീനമാകുന്നു. അതിനുദാഹരണം പറയുന്നു, രാജദൈവസ വിഷയ ഭൂതി, രാജാവ് എങ്ങനെയാണോ തന്റെ രാജ്യത്തിൽ അതിന് അധീശത്വം ഉണ്ടാകുന്നു. സമ്പൂർണമായ അധീശത്വം രാജാവിന് സ്വന്തം രാജ്യത്തിലുണ്ട്. അതുപോലെ നാമ വിഷയത്തിൽ അവന് അധീശത്വം വരുന്നു. നാമത്തിന്റെ വിഷയം എന്താ എന്ന് പറഞ്ഞു, അർത്ഥസഹിതമായ നാമം. നാമത്തിന്റെ വിഷയം അർത്ഥമാണ്. അപ്പോ നാമാർത്ഥ സംബന്ധത്തിൽ അയാൾക്ക് പൂർണമായ അധികാരം ഉണ്ടാകുന്നു. ശബ്ദാർത്ഥജ്ഞാനം അയാൾക്ക് പൂർണമായും ഉണ്ടാകുന്നു. യോ നാമ ബ്രഹ്മേത്യ ഉപാസ്യേത്യ തസ്മഹ. അപ്പൊ നാമത്തെ ബ്രഹ്മമായിട്ട് ഉപയോഗിച്ച് ഉപാസിച്ചു കഴിഞ്ഞാൽ അതാണ് ശബ്ദാർത്ഥജ്ഞാനം. ശബ്ദാർത്ഥജ്ഞാനം എന്ന് പറയുമ്പോൾ വൈദികമായ ജ്ഞാനം, മറ്റ് ശാസ്ത്രജ്ഞാനം, നാമാർത്ഥമായി ഇവിടെ എന്തൊക്കെ ഗ്രഹിക്കുന്നു അതെല്ലാം. അപ്പോ നാമത്തെ ബ്രഹ്മമായി ഉപാസിക്കുക എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞു പ്രതിമയും വിഷ്ണുവായിട്ട് ഉപാസിക്കുക. പ്രതിമയും വിഷ്ണുവായിട്ട് ഉപാസിക്കുന്നവൻ പ്രതിമ എന്താണെന്നറിയാം, പക്ഷെ വിഷ്ണു എന്താണെന്ന് അറിയത്തില്ല. പറഞ്ഞ പിന്നെ ഉപാസിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഒട്ടും അറിയാതെ ഉപാസിക്കാൻ കഴിയും, അതും കഴിയത്തില്ല. കാരണം വിഷ്ണുവിനെ കുറിച്ച് അവന് ചില സങ്കല്പങ്ങളുണ്ട്, ഭാവനയുണ്ട്. ചതുർബാഹു സംഘ ചക്രഗദാധരൻ ഒക്കെ ആയിട്ടുള്ള ഒരു വിഷ്ണുവിന്റെ ഭാവനയുണ്ട്. പ്രതിമയിൽ ആ ഭാവന ചെയ്യുന്നു. അപ്പൊ അറിഞ്ഞിട്ടല്ല, ശാസ്ത്രത്തിൽ നിന്നോ ഗുരുവിൽ നിന്നോ വിഷ്ണുവിന്റെ രൂപത്തെ മനസ്സിലാക്കിയിട്ട് ആ ഭാവനയ്ക്ക് ഒരു ആലംബമായി പ്രതിമയെ സ്വീകരിക്കുന്നു. അതുപോലെ നാമത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കാൻ, നാമത്തെ അറിഞ്ഞിട്ട് ഉപാസിക്കാൻ പറ്റും. എന്തായി ബ്രഹ്മത്തെ? നാമം അറിയാം, ശബ്ദം, നാമാത്മകമായ ശബ്ദം. പക്ഷെ ബ്രഹ്മത്തെ അറിയത്തില്ലല്ലോ. വിഷ്ണുവാണെങ്കിൽ അങ്ങനെ ധ്യാനിച്ചാൽ സാക്ഷാത്കരിക്കാൻ പറ്റിയ രൂപമാണ്. ബാഹ്യമായോ ആന്തരികമായോ ഒക്കെ വിഷ്ണുവിനെ സാക്ഷാത്കരിക്കും, കാരണം അതൊരു ദേവതാ രൂപമാണ്. ബ്രഹ്മത്തെ സംബന്ധിച്ചിടത്തോളം നാമരൂപരഹിതമായ ഒന്നാണ്. അവന് നാമത്തെ ബ്രഹ്മമെന്നങ്ങനെ ഉപാസിക്കാൻ പറ്റും? പ്രതിമയെ വിഷ്ണു എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ വാക്കിനും ബുദ്ധിക്കും വിഷയമില്ലാത്ത ഒന്നായിട്ട്. അപ്പോൾ അവിടെ ബ്രഹ്മം എന്ന് പറയുമ്പോൾ അവിടെയും ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള ഭാവന, ബ്രഹ്മപരമാണ്, ശ്രേഷ്ഠമാണ്, ബൃഹത്താണ്, ഈ തരത്തിലുള്ള ഭാവനയാണ് സർവോപരി ശ്രേഷ്ഠമായത് എന്നുള്ള ഭാവന. ആ ഭാവനയിൽ നാമത്തെ ഉപാസിക്കുക എന്നാണ് അതിന്റെ താല്പര്യം. അതിന് ദൃഷ്ടാന്തമായിട്ടാണ് പ്രതിമയിൽ വിഷ്ണുവിന്റെ എന്ന് പറഞ്ഞത്. ബ്രഹ്മം ബൃഹത്താണ്, അതിന് ബൃഹത്തായ ഒന്നല്ല. ബ്രഹ്മം പരമാണ്, അതിനും പരമായ ഒന്നല്ല എന്ന് അത്തരം ഭാവനകൾ. അതായത് കേവലം ബ്രഹ്മശബ്ദം കൊണ്ട് ഭാവന ചെയ്യാനും, ബ്രഹ്മശബ്ദത്തിലൂടെ എന്താണ് ഉപേക്ഷിക്കുന്നത് അതെല്ലാം നാമത്തെ സംബന്ധിച്ച് ഭാവന ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഭാവന ചെയ്തു കഴിഞ്ഞാൽ നാമം എന്തായി? പരമായി, ശ്രേഷ്ഠമായി, സർവോത്കൃഷ്ടമായി. അപ്പൊ നാമത്തിലൂടെ എന്താണോ നേടേണ്ടത് ഒരു ജീവൻ, അതെല്ലാം ആ ഉപാസനയുടെ ഫലമായി അവൻ ലഭിക്കുന്നു. നാമത്തിലൂടെ എന്തേ നേടാൻ പറ്റൂ? നാമഗോചരം, നാമത്തിന്റെ വിഷയം, അതിലവന് സ്വാധീനത വരുന്നു. അവിടെ ജീവിക്കുന്ന കിമസ്തി ഭവവും നാമനോ ഭൂയോ അധികം ശരി. പക്ഷെ അതും അതിന്റെയും ഫലം പരിമിതമാണെന്ന്. ശബ്ദാർത്ഥങ്ങളെ പറഞ്ഞു, നീ എന്തൊക്കെ അറിഞ്ഞു അതൊക്കെ നാമമാണ് എന്ന് പറഞ്ഞു. അതിനെന്താ മഹത്വം? എന്തൊക്കെ അറിഞ്ഞു അതൊക്കെ നാമമാണ്, അതറിഞ്ഞു കഴിഞ്ഞാണല്ലോ. എനിക്ക് സർവവിദ്യകളും അറിയാം, സർവശാസ്ത്രങ്ങളും അറിയാം എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇത് സനത്കുമാരനും ഉപദേശം കൂടാതെ തന്നെ നാരദൻ അറിയാവുന്നുള്ള കാര്യമാണ്. സിദ്ധാർത്ഥ ജ്ഞാനമുള്ള ആളാണ്, ശാസ്ത്രജ്ഞാനമുള്ള ആളാണ്. കിമസ്തി ഭവവും നാമനോ ഭൂയോ അധികാരം, എന്താ ഇനി നാമത്തെക്കാൾ വലിയ മറ്റെന്തെങ്കിലും ഒന്നുണ്ടോ? ബ്രഹ്മദൃഷ്ടി അർഹം, ബ്രഹ്മോപാസനയ്ക്ക് പറ്റിയ മറ്റെന്തെങ്കിലും ഉണ്ടോ? അന്യദിത്യ അഭിപ്രായ സനത്മനഹ നാമനോ വഹ ഭൂയോ അസ്ഥി. അതിനേക്കാളും അധികതരമായിട്ട് വേറെയായിട്ട്, അധികം എന്ന് പറഞ്ഞാൽ വേറിട്ട് എന്നുള്ള അർത്ഥമാണ്. നാമമല്ലാതെ ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ ഉപാസിക്കാൻ, ധർമ്മമായിട്ട് ഉപാസിക്കാൻ? ഭൂയ എന്ന് പറഞ്ഞു സാധാരണ മലയാളത്തിൽ പറയുന്ന അധികമല്ല, വേറിട്ട് മാറി അപ്പുറമായി ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ. ശ്രേഷ്ഠം എന്നുള്ള അർത്ഥത്തിലല്ല. അസ്ഥി വ്യതിക്ത യദ്യസ്ഥി തന്നെയും ഭഗവാൻ പ്രവീതു. ഉണ്ടെങ്കിൽ ശരി പറയണം. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ ഉപാസനയാണ് പറയുന്നത്. ഇത്തരം ഭാവന ഇതിന്റെ വ്യാഖ്യാനത്തിൽ പലരും ഇതിന്റെ പല രഹസ്യങ്ങളും കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഇതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. കർമ്മത്തിനായാലും ശരി, ഉപാസനയ്ക്കായാലും ശരി, അതിന്റെ താല്പര്യം രഹസ്യം എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന പോലെ യുക്തിയിലൂടെയൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. യുക്തി ബുദ്ധി അതിലൂടെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് വേദം ആസ്തികർക്കുള്ളതാണ്. അതിൽ ശ്രദ്ധയുള്ളവൻ അതിന് പിന്നെ മറ്റ് ഗവേഷണവും നടത്തിയിട്ട് കാര്യം. പറയുന്ന ഒരു യാഗം ചെയ്തു കഴിഞ്ഞാൽ മഴയുണ്ടാകും, വേറൊരു യാഗം ചെയ്താൽ പുത്രനുണ്ടാകും, വേറൊരു യാഗം ചെയ്തു കഴിഞ്ഞാൽ ഹിരണ്യം പശു, വേറൊന്ന് ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം. ശ്രദ്ധയുള്ളവൻ അത് ചെയ്യുക. ചില ഫലങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ, ചിലപ്പോൾ മരണശേഷം. അപ്പോൾ ഫലം നേരത്തെ കിട്ടുമെന്ന് ഉറപ്പുവരുത്തിയിട്ട് യാഗം ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളൊരു വാഴ നട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് കൊല കിട്ടും. അവിടെ നമുക്ക് പ്രത്യക്ഷമാണ് രണ്ടും. ഇത് രണ്ടും നമ്മളുടെ ബന്ധവും പ്രത്യക്ഷമാണ്. പക്ഷെ വൈദികമായ കർമ്മം, കർമ്മത്തിന്റെ ഫലം, ഉപാസന, ഉപാസനകളുടെ ഫലം തുടങ്ങിയത് പ്രത്യക്ഷം. അതിന്റെ ബന്ധം പ്രത്യക്ഷമാണ്. ഫലം ചിലടത്ത് പ്രത്യക്ഷമാണ്, ചിലടത്ത് പ്രത്യക്ഷമാകാതെ. ലൗകികമായ കർമ്മവും ഫലവും തമ്മിലുള്ള പരസ്പര ബന്ധം നമുക്ക് അറിയാം. പാകം ചെയ്തു കഴിഞ്ഞാൽ അന്നം ഉണ്ടാകും. പാകം ചെയ്താൽ എങ്ങനെ അന്നം ഉണ്ടാകും അത് നമുക്ക് പ്രത്യക്ഷമായി നമുക്ക് മനസ്സിലാക്കാം. വൈദികമായ കാര്യങ്ങളെ സംബന്ധിച്ച് കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധം പിടിയിലെത്തി. അതുകൊണ്ടാണ് വൈദികന്മാർ അതിന് കൊടുത്തിരിക്കുന്ന പേര് അധിഷ്ഠം. അത് ആരും ഇതുവരെ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. കണ്ടിട്ടില്ലാത്ത കാര്യം, ആ ബന്ധം കണ്ടിട്ടില്ലെങ്കിൽ നമുക്കതിനെ കൂടി ചിന്തിക്കാൻ കഴിയത്തില്ല, അതിന് യുക്തിയില്ല. അപൂർവം എന്ന് പറയുന്ന ആ ശബ്ദത്തിനപ്പുറം അതിനെ കുറിച്ച് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിന് യുക്തിയൊന്നുമില്ല. പരീക്ഷണ നിരീക്ഷണം ഒന്നും അവിടെ നടക്കത്തില്ല. ഒന്നുണ്ട്, കർമ്മം ചെയ്യുമ്പോൾ പുത്രനില്ലാത്തവൻ പുത്രകാമേഷ്ടി ചെയ്യുമ്പോൾ പുത്രൻ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. എങ്ങനെ ഈ കർമ്മത്തിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടായി? ബുദ്ധിക്ക് വിഷയമില്ല, യുക്തിയില്ല. അവിടെ യുക്തി പ്രവർത്തിക്കത്തില്ല. എന്തുകൊണ്ട്? അദൃഷ്ടമാണ്. അദൃഷ്ടമല്ലാത്തതിൽ എങ്ങനെ യുക്തി പ്രവർത്തിക്കും? ഫലം കണ്ടിട്ട് ഊഹിക്കാം എന്താണ്, അപ്പോ ആ കർമ്മം ചെയ്തുകൊണ്ടാണ് ഈ ഫലം ഉണ്ടായത്. യാഗം ചെയ്തതിന് ശേഷം മഴ പെയ്യുമ്പോൾ ഊഹിക്കാം എന്താണ്, ആ മഴ പെയ്ത് യാഗം ചെയ്തുകൊണ്ടാണ്. യാഗം ഇങ്ങനെ മഴയുണ്ടാക്കി, അദൃഷ്ടം എന്ന് പറയും. അദൃഷ്ടമാണ്. അതുകൊണ്ട് ഒരാൾ പറയാൻ, അയ്യോ അതെങ്ങനെ ഇത്രയും പണം ചെലവുള്ള യാഗം ചെയ്തിട്ട് ഫലം കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാതെ ഞാൻ എങ്ങനെ ചെയ്യും? അത് സാധ്യമല്ല. സാധ്യമല്ലാത്തവനാണ് പറയുന്നത് നാസ്തികൻ, ചാർവാകൻ, അല്ലെങ്കിൽ ചാർവാകനെ പോലെ ആൾക്കാർ പറയുന്നത്. ഇത് ഞങ്ങൾക്ക് വിശ്വാസം, നിങ്ങളെ അനുസരിക്കാനും തയ്യാറല്ല, അന്ധമായി വിശ്വസിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഗ്രൂപ്പുകാർ അതിൽ നിന്നും മാറി, അവൈദികം മായ കാഴ്ചപ്പാട് അവർക്കുണ്ടായി. വൈദികന്മാരങ്ങനെയല്ല, അത് ശ്രദ്ധ. ശ്രദ്ധ ഉള്ളവർ ചെയ്യുക. രണ്ട് ഗ്രൂപ്പായി തിരിയുന്ന ഇതുകൊണ്ട് കർമ്മത്തെ സംബന്ധിച്ചും ഉപാസനയെ സംബന്ധിച്ചും അങ്ങനെയാണ്. പക്ഷെ തത്വജ്ഞാനത്തെ സംബന്ധിച്ച് അതല്ല പറയുന്നത്, ദുഷ്ടഫലം കൃതകൃത്യതയും മറ്റും തത്വജ്ഞാനത്തിന്റെ ദുഷ്ടഫലമായി പറയുന്നു. അതുകൊണ്ടാണ് അതിന് പ്രാമാണ്യം കൂടുന്നത്. അവിടെ യുക്തിക്കൊക്കെ ഉണ്ട്, അവിടെ അധിഷ്ഠത്തെ സ്വീകരിക്കുന്നില്ല, അധിഷ്ഠത്തെ അംഗീകരിക്കുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. തത്വമസി ശ്രവിക്കുക, അധിഷ്ഠം ഉണ്ടാകുക, പിന്നെ അധിഷ്ഠത്തിൽ നിന്ന് ഫലം ഉണ്ടാകുക, ആ വഴിക്ക് പോകുന്നില്ല. അവിടെ യുക്തി പ്രവർത്തിക്കുകയാണ്, അനുഭവം അവസാനത്വം, അനുഭവത്തെ അവസാനിക്കുന്നു. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് നാസ്തികന്മാർക്കും അതിന് തത്വജ്ഞാനത്തിൽ ശ്രദ്ധ വരുന്നത്. നാസ്തികനും വരാം എന്നുവെച്ചാൽ വേദത്തിൽ ശ്രദ്ധയില്ലാത്തവൻ ജ്ഞാനത്തിൽ ശ്രദ്ധ വരാം. അങ്ങനെയുണ്ട്, വേദത്തെ നിന്ദിക്കുന്നവരും നിഷേധിക്കുന്നവരും എല്ലാം തത്വജ്ഞാനത്തിലും മോക്ഷത്തിലും ഒക്കെ വിശ്വസിക്കുന്നത്. പക്ഷെ കർമ്മത്തെ സംബന്ധിച്ച് അങ്ങനെ, അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ ഇവിടെ ഇപ്പോ പലതരത്തിലുള്ള പറയുന്നു. നാമത്തെ കഴിച്ച് ഇനി എന്തെങ്കിലും ഉണ്ടോ, ഉപസിക്കേണ്ടല്ലോ, വാക്കുണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു 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 ഓരോരോ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇതെന്താ ഇവയുടെ പരസ്പര ബന്ധം? നാമത്തേക്കാൾ അപ്പുറം ഇനി വാക്കിന് പോകും, അത് ഒന്നിനേക്കാൾ മറ്റൊന്ന് ശ്രേഷ്ഠമാണെന്ന് പറയാൻ വയ്യ. അങ്ങനെ പരസ്പര ക്രമബദ്ധമായ രീതിയിലല്ല ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു ക്രമം നമുക്ക് കണ്ടുപിടിക്കാൻ സാധ്യമുണ്ട്. തുടങ്ങുന്നിടത്ത് തന്നെ വീണ്ടും തിരിച്ചു. ഇവിടെ ഇപ്പം മനസ്സിനെ കുറിച്ച് പറയും, പിന്നെ അവസാനം വീണ്ടും സ്മൃതിയെ കുറിച്ച് പറയും, ഇതിൻ്റെ ഇടയ്ക്ക് മറ്റു പദങ്ങളെ കുറിച്ച് പറയും, പ്രാണനെ കുറിച്ച് പറയും, ആകാശത്തെ കുറിച്ച് പറയും. ഇതേതെങ്കിലും ഒരു ക്രമം, ഇപ്പൊ സൃഷ്ടിക്രമത്തെ, അങ്ങനെ ഒരു ക്രമത്തെ ഇവിടെ സ്വീകരിക്കുന്നില്ല. അങ്ങനെയൊന്നും ഓരോരോ ഉപാസനകളെ കുറിച്ച് ഇങ്ങനെ, മറ്റൊരു ഉപാസന, ഇത്ര ഉപാസനകൾ ഒരാൾ എന്നെ ചെയ്യണം, ഇതിനെ കുറിച്ച് ഒരുപാട് അബദ്ധധാരണകളുണ്ട്. ഇതൊക്കെ ഈ പറയുന്നത് അല്ലാതെ വ്യാഖ്യാനിക്കുന്നതല്ലാതെ ഇത്തരം ഉപാസനകളൊന്നും ആരും ചെയ്യാറില്ല. വ്യാഖ്യാനിക്കുന്നവർക്ക് തന്നെ ഇതെങ്ങനെ ചെയ്യണമെന്നും അറിയത്തില്ല. എന്താ ഈ ഉപാസന എന്ന് പറഞ്ഞാൽ, ഇനി ഈ പറയുന്ന തരത്തിൽ ആരെങ്കിലും ഉപാസിക്കുന്നവരുണ്ടോ? ഈ പഠിപ്പിക്കുന്നവരടുത്ത് ചോദിക്കുക, വ്യാഖ്യാനിക്കുന്നവരടുത്ത് ചോദിക്കുക, അങ്ങനെയൊന്നും ചെയ്യുന്നവരാരുമില്ല. വായിച്ചു പോകും, മനസ്സിലാകത്തുമില്ല. കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഉപാസന തന്നെ വേദത്തിൽ രണ്ടു തരത്തിലാണ് പ്രധാനമായിട്ട്. ഒന്ന് കർമ്മ സംബന്ധിയായി വരുന്ന ഉപാസന, മറ്റൊന്ന് ജ്ഞാന സംബന്ധിയായിട്ട് വരുന്ന ഉപാസന. തത്വജ്ഞാനത്തിനോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളിൽ വരുന്ന ഉപാസന, ഇതൊക്കെ അതാണ്. അവസാന ഭൂമ എന്ന് പറഞ്ഞ് തത്വത്തെ പറയും, ബ്രഹ്മതത്വത്തെ കുറിച്ച് പറയും, അതിനോട് ചേർന്നാണ് ഇത് വരുന്നത്. ചിലടത്തങ്ങനെയാണ്, ഇതിന്റെ ആദ്യ ഭാഗങ്ങളിൽ വന്ന പലതും കർമ്മവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. കർമ്മം അനുഷ്ഠിക്കുന്നവർ തന്നെ ഉപാസന അതിനോട് ചേർന്ന് അനുഷ്ഠിക്കും. ഉപാസന എന്ന് പറയുന്നത് കേവലം മാനസിക ഭാവന. ഈ പറയുന്ന ഉപാസനകൾ, ഉപാസന എന്ന് പറയുമ്പോൾ ശബ്ദം, വേദശബ്ദം, വൈദികമായ ശബ്ദം, അതിൻ്റെ അർത്ഥജ്ഞാനത്തോടുകൂടി ആകുമ്പോഴത്തേക്ക് അത് ഉപാസനയായി. നമ്മൾ ഈ മന്ത്രം ചൊല്ലുന്നു, മന്ത്രം ചൊല്ലുമ്പോൾ ഇതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ലെങ്കിൽ അത് ഉപാസനയാകത്തില്ല. ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്ന ഉപാസനയാകത്തില്ല, കേവലം ശബ്ദത്തിൻ്റെ ആവർത്തനം. അതിനെയും വേണമെങ്കിൽ ആവർത്തനങ്ങളെല്ലാം ഒരു ഉപാസനയാണ്, കേവല ശബ്ദ ഉപാസന എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനെന്താ, അതിനും അധിഷ്ഠഫലം ഉണ്ടാവാം. ശബ്ദം ഗ്രഹണം, ശബ്ദഗ്രഹണം, അർത്ഥഗ്രഹണമല്ല, അതൊരു ദുഷ്ടഫലമാണ്. ലളിതാ സഹസ്രനാമം ചൊല്ലുന്നു എല്ലാ ദിവസവും, അർത്ഥം അറിയുന്നില്ല. അധിഷ്ഠമായ എന്തെങ്കിലും ഫലം ഉണ്ടാകാൻ നമുക്കറിയില്ല. അന്ധകരണത്തിൽ എന്തെങ്കിലും അപൂർവത്തെ സംസ്കാരത്തെ അതുണ്ടാക്കാം, നേരിട്ട് കാണാൻ കഴിയില്ല. ദുഷ്ടമായ ഫലം എന്ന് പറയുന്നത് എന്താണ്? ശബ്ദഗ്രഹണം. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ശബ്ദങ്ങളെല്ലാം നമുക്ക് പുസ്തകം നോക്കാതെ തന്നെ ഓർക്കാൻ കഴിയുന്നു. അതാണ് ദുഷ്ടഫലം. അതുപോലെ വേദത്തെ സംബന്ധിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതെല്ലാം നാക്കിൽ ഉറക്കും. ഇതൊരു ദുഷ്ടഫലമാണ്. അതിനപ്പുറമൊന്നുമില്ല. ഉണ്ട് അധിഷ്ഠഫലം ഉണ്ടെങ്കിൽ എന്തെന്ന് നമുക്കറിയാനും കഴിയില്ല. അത് അന്ധക്കരണത്തിൽ സംസ്കാര രൂപത്തിൽ വരുന്ന സംസ്കാരം എന്ന് പറയുന്നത് പ്രത്യക്ഷമാണ്. ഇനി അർത്ഥബോധത്തോടുകൂടിയാണെങ്കിലോ, ഇവിടെ അർത്ഥബോധത്തോടുകൂടി ഈ ശബ്ദത്തെ ആവർത്തിച്ചാൽ അത് ഉപാസന. അവിടെ എന്തോരുന്നു? അർത്ഥത്തെക്കുറിച്ചുള്ള ഭാവനയുണ്ട്. ഇവിടെ നാമം ബ്രഹ്മമാണെന്ന് ഉപാസിക്കുക. അപ്പൊ നാമത്തെ സംബന്ധിച്ച് ബ്രഹ്മം ഉത്കൃഷ്ടമായ ഭാവന. നാമം കേവലം നാമമല്ല, സ്ത്രീ അഗ്നിയായിട്ട് ഉപാസിക്കുക. സ്ത്രീ കേവലം സ്ത്രീയല്ല, അഗ്നിയാണ്. അഗ്നി എന്തെന്നറിയാം? അപ്പോ ആ അഗ്നി ഭാവന സ്ത്രീയിൽ വരുന്നു. അത് സ്ത്രീ ശബ്ദത്തിന്റെ അർത്ഥമറിയാം, അഗ്നി ശബ്ദത്തിന്റെ അർത്ഥമറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും മനസ്സിൽ അത്തരം ഒരു ഭാവന വരുന്നു. ശിലയിൽ വിഷ്ണു എന്നുള്ള ഭാവന വരുന്നു. ഇവിടെ ശിലയെന്നുള്ള ഭാവനയില്ല. ശിലയെന്നുള്ള ഭാവനയുടെ സ്ഥാനത്താണ്, ഈ ശിലയെന്നുള്ള ബോധത്തിന്റെ സ്ഥാനത്താണ് വിഷ്ണു എന്നുള്ള ഭാവന വരുന്നത്. തൽക്കാലത്തേക്ക് നമ്മൾ ശിലയെന്നുള്ളത് അവിടെ മറക്കുന്നു. അവിടെ തൽക്കാലത്തേക്ക് നാമം എന്ന് പറയുന്നതിന് വിടുന്നു. മറിച്ച് അർത്ഥസഹിതമായ നാമം ശ്രേഷ്ഠമാണ്. ഇത്തരത്തിൽ വരുന്ന ഭാവന വരും. ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ ഉപാസന വെച്ചാൽ പറയുന്നു, ഇനിയുണ്ട് ഉപാസന ഇങ്ങനെയാണ്, ഇനിയുണ്ട് ഉപാസന ഇങ്ങനെയാണ്. അതങ്ങനെ ക്രമമായിട്ട് അങ്ങനെയൊക്കെ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിലൊന്നും കൽപ്പനകളെ ഉള്ളൂ. ക്രമമായിട്ടൊന്നും ഇവിടെ പോകുന്നു, ഒന്ന് കയറി ഇറങ്ങിയൊക്കെ പോകുന്നു. നാമത്തേക്കാൾ ശ്രേഷ്ഠമാണ് വാക്ക്, അതിനെക്കാളിച്ച് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റത്തില്ല. നാമത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുന്ന ഒരു ഉപാസന, ഇനി മറ്റൊരു ഉപാസന. ഇതൊക്കെ ഒരാളാണോ ചെയ്യേണ്ടത് എന്നുമില്ല. ഇത് പലതും ചെയ്യും. ഇതെല്ലാം കൂടി ആവർത്തിക്കണമോ അങ്ങനെയാകാം, അതേ ഒന്ന് തന്നെ ആവർത്തിച്ചാൽ മതിയോ അങ്ങനെയാകാം. കാരണം ഇതേ ഉപാസനകൾ തന്നെ വേദത്തിൽ പല ഭാഗങ്ങളിലും വേറെ രീതിയിൽ വരണം, ഈ ക്രമമില്ലാതെ. അപ്പൊ അത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ള ഉപാസനകളാണ്, ഒരുമിച്ചുള്ള ഉപാസനകളാണ്. അതിനൊന്ന് പറയുന്നു എന്താണോ ഇതിന്റെ ഫലം എന്ന് പറയുന്നത്? നാമം ശബ്ദാർത്ഥജ്ഞാനം അങ്ങനെ ഉണ്ടാകും. ശരിയാണ്. അത്തരത്തിലുള്ള ഫലങ്ങളെ കുറിച്ച് പറയുന്നത് ഇതെങ്ങനെ ഉണ്ടാകും അത് നമുക്കറിയാം. അതിൽ യുക്തിയൊന്നുമില്ല. നമ്മളിപ്പോ ധരിച്ചിരിക്കുന്ന സയൻസ് ഒന്ന് ഇതിൽ പ്രയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞു അധിഷ്ഠം. ഇതിനും ഫലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് മനുഷ്യ ബുദ്ധിക്ക് പിടികിട്ടത്തില്ല. ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ആവശ്യമില്ലാത്ത ഭാവന, ഇത് ഈ പറഞ്ഞിട്ടുള്ള ഭാവനയ്ക്ക് അപ്പുറം നമ്മൾ ഭാവനയിലൊന്നും കാണേണ്ട കാര്യമില്ല. ഉപാസന എന്ന് പറഞ്ഞ ഭാവനയാണ്. അതെന്താണെന്ന് വേദം തന്നെ നേരിട്ട് പറയുന്നു. എന്താണ്? നാമത്തെ ബ്രഹ്മം ഒന്ന് ഉപാസിക്കും. ഇത്രയേ ഉള്ളൂ ജോലി. അത് ചെയ്യാൻ ഒരാൾക്ക് താല്പര്യമുണ്ട്. അതിന്റെ ഫലവും പറയുന്നുണ്ട്. ഇന്നതാണ് യാവത് നാമനോഗതം തത്ര യഥാകാമചാരോ. ഫലവും പറയുന്നു. ഇതാണ് അതിന്റെ ഫലം. അപ്പൊ അതിൽ ശ്രദ്ധയുള്ളവർക്ക്, ആസ്തിക ബുദ്ധിയുള്ളവർക്ക് അത് ഉപാസിക്കും. അല്ലാത്തവന് നാസ്തികനെ നിന്ദിക്കാം. ഇതൊക്കെ വെറുതെ പറയുകയാണ്. അതിന് ജീവൻ സ്വാതന്ത്ര്യമുണ്ട്, സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ. ഇതിനപ്പുറം ഇതിന് പിന്നെ ഒരുപാട് കൽപ്പനകൾ, വ്യാഖ്യാനങ്ങൾ അതാണ്. ഒരുപാട് കൽപ്പനകൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതിന് മറ്റേ സയൻസാണ്, മറിച്ച് സയൻസാണ് പറയുന്നത്. ഇത് അങ്ങനെ പറയുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തും. ഇതില്ലാത്ത ഫലങ്ങളും ഇല്ലാത്ത യുക്തികളും ഒന്നും ഈ കർമ്മത്തിലുമില്ല, ഉപാസനയില്ല. ഇതിൽ ഫലം പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി വേറെന്ത് ഫലത്തെ പറയാം.